kabare.
ആയിരത്തി തൊള്ളായിരത്തി 1980 ആദ്യ വർഷങ്ങളിലാണ് കേരളത്തിൽ കാബറ തലപൊക്കി തുടങ്ങിയത്. അതിനു മുൻപ് അത് വെറും ഡാൻസ് ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നീടാണ് അതൊരു കാബറയായി മാറിയത്. അപ്പം ആദ്യം അത് വന്നത് കോഴിക്കോടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പല ടൗണുകളിലും വന്ന് ഏറ്റവും അവസാനമാണ് തൃശ്ശൂർ വരുന്നത്. തൃശ്ശൂർ വരുമ്പോഴേക്കും ഇത് കോളികളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. സുഗതകുമാരിയൊക്കെ ഇടപെട്ട് ഈ കാബറ ഡാൻസ് ചെയ്യുന്ന യുവതികളൊക്കെ കണ്ട് സംസാരിച്ച് ഇതൊക്കെ നിർത്തണമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തിത്തുടങ്ങി. ആ സമയത്താണ് എനിക്കിതൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നിയത്. അപ്പോൾ തൃശ്ശൂർ രണ്ട് ഹോട്ടലുകളുണ്ടെങ്കിലും എനിക്ക് ഒരു നേര് വിറയൽ അത് പോയി കാണാനായിട്ട്, എനിക്കൊരു പേടി. വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ആരെങ്കിലും കാണും എന്നുള്ളൊരു ഭയമൊന്നുമല്ല, എന്തോ ഒരു ചമ്മൽ എനിക്ക് പോയി കാണാനായിട്ട്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ഇത് കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ നേരം വൈകും. ഇത് അതിന് ഒരു കാരണം പറയാനില്ല എന്തുകൊണ്ട് നേരം വൈകി. അതൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം സമരം, ക്യാബറയ്ക്കെതിരായ സമരം രൂക്ഷമായി. ഈ രണ്ട് ഹോട്ടലുകളും പൊടുന്നില നിർത്തി. അപ്പം എനിക്ക് ഭയങ്കര ഇച്ഛാപം കഴിച്ചേ. നമ്മളുടെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതെനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാനറിയണത് കോഴിക്കോട് ഇപ്പോഴത് നിർത്തിയിട്ടില്ല. കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു ഹോട്ടലിൽ ഇപ്പോഴും അതുണ്ട്. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെന്നല്ല, എന്തോ ഒരു സംസാരത്തിനിടയിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ സംസാരിച്ചിരിക്കുമ്പം അവിടെ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരാളുടെ ആരോ അവിടെ ആ ഈ പറഞ്ഞ ഹോട്ടലിൽ കാഷ്യറോ മറ്റായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അവിടെ ഉണ്ടെന്ന്. പക്ഷെ കോഴിക്കോട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞ് പോവും? അങ്ങനെ ഇരിക്കുകയാണ് ഒരു സുവർണാവസരം വരുന്നത്, തൃശ്ശൂർ പൂരം. ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിലും തൃശ്ശൂർ പൂരം വളരെ അപൂർവ അവസരത്തിൽ മാത്രമേ ഞാൻ പോയി കണ്ടിട്ടുള്ളൂ. അതും കുറച്ച് നേരം മാത്രം നിന്ന് തിരിച്ചു പോരുകയൊക്കെ ചെയ്യും. എനിക്ക് ആൾക്കൂട്ടം ബഹളങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ പൂരമായാലും പെരുന്നാളായാലും എന്തുത്സവമായാലും എൻ്റെ സാന്നിധ്യം അവിടെ വളരെ പരിമിതമായിരിക്കും. പിന്നെ കൂട്ടുകാരെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ചിലപ്പം അവരുടെ കൂടെ പോയിന്ന് വരാം. എന്നാലും ഞാൻ ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കുള്ളൂ, കഴിയാവുന്നത് ഞാൻ ഒഴിവാകും. അപ്പം ഈ ക്യാബറെ കാണാനായിട്ട് ഇതൊരു അവസരമാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. കാലത്ത് തന്നെ അമ്മോട് പറഞ്ഞു ഞാൻ കുടമാറ്റം കാണാൻ പോവുക. അപ്പം അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായി. എനിക്ക് കാര്യമൊന്നും ഇഷ്ടമല്ല എന്ന് അമ്മയ്ക്ക് അറിയാം. പിന്നെ എന്തിനാ ഈ കുടമാറ്റം പോകണം, കുടമാറ്റത്തിന് പോകണമെന്നാണ് അമ്മ അങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കണത് തന്നെ. അങ്ങനെ തൃശ്ശൂരെത്തി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. കാരണം ഒരു കുടമാറ്റം കഴിഞ്ഞൊരു ഉച്ച തിരിയുമ്പോഴേക്കാണ് ടൗണിലേക്കുള്ള ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഞങ്ങളുടെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ കുരുവച്ചിറ വരെ, പിന്നെ പടിഞ്ഞാറക്കോട്ട, അങ്ങനെ ടൗണിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ബസ്സുകളൊന്നും കടത്തിവിടില്ല. ഇത് രാവിലെ ആയതുകൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി അവിടെ കോഴിക്കോട്ടൊക്കെയുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിയിരുന്നു. ബസ് പുറപ്പെടാൻ നേരത്ത് നോക്കിയപ്പോൾ ഞാനും ഡ്രൈവറും വേറെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ. അതായത് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും പല ടൗണുകളിൽ നിന്നും എല്ലാവരും തൃശ്ശൂർക്ക് വരുമ്പോൾ ഞാനൊരാൾ കോഴിക്കോട്ടേക്കാണ് യാത്ര. അങ്ങനെ ബസ് പുറപ്പെട്ടു. അപ്പം ഞാൻ കുറച്ച് വാരികളൊക്കെ വായിച്ച് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുറേ സമയമെടുത്തെന്ന് തോന്നി എനിക്ക് കോഴിക്കടത്താനായിട്ട്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ആ സമയത്താണ് ഞാൻ എത്തണേ. അപ്പോൾ മിഠായി തെരുവിലെ ഈ ഇത് വലിയ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു, ശരിക്കും പറയുന്നത് റെസ്റ്റോറൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട്. അതെൻ്റെ സ്ഥായിയായ ഒരു വിശേഷമാണ്. ഒരു പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഭയം. അവിടെ ചെന്ന് ചോദിച്ചപ്പം കൗണ്ടറിൽ ചെന്നപ്പോൾ രണ്ട് ഷോ ഉണ്ട്, ഒന്ന് 7 മണിക്കുണ്ട്, ഒന്ന് 9 മണിക്കുണ്ട്. അപ്പോൾ ഏതിനാണ് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ചോദിച്ചു ഈ 7-നും 9-നും ഇടയ്ക്കുള്ള ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ കാരണമുണ്ട്, 7 മണിക്കുള്ളതിന് കുറവ് ടിക്കറ്റ് ചാർജും 9 മണിക്കുള്ളതിന് കൂടുതൽ ടിക്കറ്റ് ചാർജാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ വ്യത്യാസം. അപ്പോൾ അയാൾ പറഞ്ഞു 9 മണിക്കുള്ള സ്പെഷ്യൽ ക്യാബ് അറിയണം. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇവിടം വരെ വന്നിട്ട് ഇത് സാധാ ക്യാബറ കാണണ്ട, ഒരു സ്പെഷ്യൽ തന്നെ കണ്ട് കളയാം. 9 മണിക്ക് ഉള്ള ടിക്കറ്റ് എടുത്ത് ഞാൻ മിഠായി തെരുവും കോഴിക്കോടും കാണാനിറങ്ങി. അങ്ങനെ തിരക്കുകൾക്ക് ഇടയിൽ നടന്ന് നടന്ന് ഓരോ ഭാഗം കാണും, ഓരോ സ്ഥലത്ത് ഇരുന്ന് നിൽക്കും, ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇത് 9 മണിയാക്കണ്ടെങ്ങനെയും എന്ത് ചെയ്ത് 9 മണിയാവുന്നുള്ള. പിന്നൊരു വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് ചായ കുടിക്കും. ഒരു ചായ കുടിക്കാനുള്ള 10 മിനിറ്റ് എടുക്കുന്നതിന് പകരം ഞാൻ അവിടെ ഇരുന്ന് 1 മണിക്കൂർ ഇരിക്കും. അങ്ങനെ ഒരു 6-6.5 ഒരു ചെറിയതുപോലെ തന്നെ മിഠായി തെരുവിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നത്, ചെറിയ റെസ്റ്റോറൻറ്റാണ്, ഒരു ചായക്ക് ഓർഡർ ചെയ്തു. ചായക്ക് ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ നേരെ എതിർ സീറ്റിൽ ഒരാൾ വന്നിരുന്നു. എതിരെ വന്നിരുന്ന ആൾ എന്നെ ശ്രദ്ധിക്കണേ ആൾ. അപ്പോൾ എനിക്കൊരു സംശയം, ഇയാളെന്തിനാ എന്നെ തന്നെ നോക്കിയിരിക്കണേ? അങ്ങനെ ഞാൻ അയാളെ ശ്രദ്ധിക്കാത്ത പോലെ ശ്രദ്ധിച്ചുകൊണ്ട് ചായ കുടിച്ചിരിക്കുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ്. അല്ല, തൃശ്ശൂരിൽ നിന്ന് ആകുമ്പോൾ അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ കുഴങ്ങി. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഒരാളിന്നും പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോൾ എന്താ പറയുക എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായി. അയാൾ എനിക്കെതിരിരുന്നിട്ട് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അയാൾ ചായ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ കൈ കൂട്ടി തിരുമ്പോൾ എന്നോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ഞാൻ മിണ്ടാതിരുന്നു, ഇയാളെ മൈൻഡ് ചെയ്യാണ്ട് മിണ്ടാതിരുന്നു. ഇത് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അയാൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു. ഇരുന്നിട്ട് പിന്നെയും ചോദ്യങ്ങൾ തന്നെയാണ്, എന്തിനാണ് അവിടെ വന്നത്, ആരെങ്കിലും ഉണ്ടോ, പരിചയക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒന്നിനും മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് ഇയാൾ എൻ്റെ ഒരു തൊടയിൽ കൈവച്ചു, ഒരു മിന്നൽ എനിക്ക് എൻ്റെ തലച്ചോറിൽ. ഞാൻ പിന്നെ ഒരു അലർച്ചയായിരുന്നു, എടുക്കടാ കൈ എന്ന് പറഞ്ഞിട്ട്. ഹോട്ടലിലുണ്ടായിരുന്ന അവിടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാവരും ഇങ്ങോട്ടും നോക്കി. പിന്നെ അയാൾ പതുക്കെ എണീറ്റ് പോയി. ഞാനവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് കാശ് കൊടുത്തിട്ട് പുറത്തിറങ്ങി. എനിക്കിതൊരു വല്ലാത്ത അനുഭവമായി. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ആ ഭാഗത്ത് ചിലരൊക്കെ ഇങ്ങനെയുണ്ട്. പക്ഷേ എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് നോക്കി, ഇയാൾ അവിടെ ഞാൻ ചുറ്റുപറ്റി നിന്ന് കണ്ടുവന്നു, ഇല്ല പിന്നെ കണ്ടില്ല. അങ്ങനെ ഒരു 8:30 ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നു. അപ്പോൾ റെസ്റ്റോറൻ്റ് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റ് മാത്രവും ഭക്ഷണം മാത്രവും, മേലേക്ക് സ്റ്റെയർ കേസ് കയറി പോകണം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വിശാലമായ ഹാളാണ്. ആ ഹാള് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ റൗണ്ട് മേശകളും അതിന് ചുറ്റും കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇതിങ്ങനെ അതിൻ്റെ നടുക്കൊരു ഒരു വൃത്തം ഒരു നെറ്റ് കെട്ടി തിരിച്ച പോലെയൊക്കെയുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഞാനാണ് ആദ്യത്തെ ആൾ, ഒരാളും വന്നിട്ടില്ല. അങ്ങനെ കൃത്യം 9 മണിക്ക് ഈ നെറ്റിട്ട് തിരിച്ച ഒരു വൃത്തത്തിൽ നെറ്റ് കൊണ്ട് പൊതിഞ്ഞ ആ ഒരു ചെറിയ കൂടാരം പോലെയുള്ള സ്ഥലത്ത് വെളിച്ചം തെളിഞ്ഞു, ഒരു ചുവന്ന ബൾബ്. അവിടെ ചുവന്ന ബൾബ് തെളിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ബൾബ് തെളിഞ്ഞു, ഒരു ചെറിയ വിറയലൊക്കെ ബാധിക്കാൻ തുടങ്ങി. ഞാനിത് സിനിമയിൽ ഒക്കെ കണ്ടിട്ടുള്ളൂ, അതും ഒരു വെറുതെ ക്യാമറ എന്നൊക്കെ പറയണതല്ലേ, അല്ലാതെ അതൊരു ശരിക്കുള്ളൊരു ഡാൻസൊന്നുമല്ല. അപ്പോൾ ഇനി കാണാൻ പോകുന്നതായിരിക്കും ക്യാമറ എന്നുള്ളൊരു ഒരു ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ഡാൻസർ വന്നു. ഈ നെറ്റൊക്കെ അപ്പോഴേക്കും മാറി അവിടെ നിന്ന്, പക്ഷേ ഒരു വൃത്തം മാറിയുണ്ട്, ഇതിനുള്ളിലാണ് ഈ യുവതി വന്ന് നിൽക്കുന്നത്. ചെറിയ സ്പോട്ട് ലൈറ്റ് വെച്ചിട്ട് ആദ്യം ഡാൻസൊക്കെ തുടങ്ങി, ഒരു പാട്ട് വയ്ക്കുന്നു, അതിനനുസരിച്ച് ഡാൻസ് ചെയ്യലാണ്. അങ്ങനെ കുറേ നേരം ഇതൊക്കെ, അപ്പോൾ ഒരു നാമ മാത്ര വസ്ത്രധാരിയാണ് ആ യുവതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് കുറച്ച് ഡിമ്മായി. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കേണ്ടിരിക്കുകയാണ്, ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. പെട്ടെന്ന് ആ യുവതിയുടെ ആ ചെറിയ മാറിലുള്ള മേൽവസ്ത്രം പതുക്കുരിഞ്ഞ് അവൾ താഴ്ത്തി കിട്ടു. അപ്പോൾ ലൈറ്റ് വീണ്ടും കുറഞ്ഞു. അപ്പോൾ എനിക്കൊക്കെ ഒരു ചമ്മലായി. ഞാനൊക്കെ ചുറ്റും നോക്കാൻ തുടങ്ങി, ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കേണ്ടി വന്നു. ആരും എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, എല്ലാവരും ആ സ്പോട്ട് ലൈറ്റിൽ നിന്നെ ശ്രദ്ധിക്കണേ. അങ്ങനെ ആ ഡാൻസ് കഴിഞ്ഞു, ആ യുവതി ഉള്ളിലേക്ക് പോകുന്നതോടുകൂടി വേറൊരാൾ വന്നു. ആളും വേറൊരു ഇതിനൊപ്പം ഡാൻസ് കളിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്. ലൈറ്റ് ഡിമ്മാവും, ആ സമയത്ത് ഈ വസ്ത്രം അഴിഞ്ഞു വീഴും, അത് കഴിഞ്ഞ് വീണ്ടും ലൈറ്റ് വരും. അപ്പോൾ ഒക്കെ അവ്യക്തമായിട്ടൊരു കാണലേക്കുള്ളൂ. അങ്ങനെ ഒരു രണ്ടാമത്തെ ആളെ കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു, ഇനിയൊരു ഇൻ്റർവെല്ലാണ്, അത് കഴിഞ്ഞ് ഒരു ഒരു സർപ്പസുന്ദരിയാണ് ഇനി ഡാൻസിന് വരണേന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇൻ്റർവെല്ലിന് വേണമെങ്കിൽ പുറത്ത് പോകാം, അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പുറത്തേക്ക് പോകാൻ നേരത്ത് നോക്കിയപ്പം ഈ വാതിലിൻ്റെ അടുത്ത് ഒരാൾ ഒരു ചെറിയ കുട്ടീനെ, ഒരു മുല പിടിക്കുന്ന പ്രായത്തിലുള്ളൊരു കുട്ടീനെ മടിയിൽ വെച്ചൊരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് ഈ മനുഷ്യനെ തന്നെ ഈ ചെറിയ കുട്ടീനെ കൊണ്ട് ക്യാമറ കാണാൻ വന്നിരിക്കണമെന്ന് വിചാരിച്ച് ഒരു പുച്ഛത്തോടുകൂടി നോക്കി ഞാൻ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. താഴെ റെസ്റ്റോറൻറ്റിലൊന്നും ഒരു ആളനക്കില്ല, അവിടെ ആരുമില്ല. ഞാനൊന്ന് കറങ്ങി നടന്നതിന് ശേഷം തിരികെ ക്യാമറ ഹാളിലേക്ക് തന്നെ പോന്നു. പടി കയറി ചെല്ലുമ്പോൾ അവിടെ കൈക്കുഞ്ഞായിട്ടിരുന്ന ആൾ കസേരയിലില്ല. ഞാനവിടെയൊക്കെ നോക്കി ഹാളിലൊക്കെ, അയാൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന്. ഇല്ല. അങ്ങനെ അടുത്ത നൃത്തത്തിനുള്ള സമയമായി. ഈ ആദ്യം വന്ന രണ്ട് യുവതികളല്ലാതെ വേറൊരാൾ നൃത്തത്തിന് വന്നു. അതി സർപ്പസുന്ദരി എന്ന് അനൗൺസ് ചെയ്തത് ഹിന്ദിയിലൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ, മറ്റേ മകിടി യുവതി സ്വരത്തിൽ അവാനഡൂലേ തനോടുന്നില്ല പാട്ട് പോലെ, അങ്ങനെ ഒരു പുതിയ പാട്ട് വെച്ചിട്ട് ഒരു സർപ്പത്തിൻ്റെ പുളച്ചിലായിട്ടാണ് ഈ യുവതി ഡാൻസ് ചെയ്യുന്നത്. ഇതൊന്നും അധികം നേരം ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സിനിമയിൽ കാണുന്ന മാതിരി ഓരോ ഷോട്ടുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കയറുന്ന പോലെ നമ്മൾ നേരിട്ട് കാണില്ലേ. അപ്പോൾ കുറച്ചു നേരം അത് നോക്കിയിരിക്കും, പിന്നെ ബോറടിക്കും, ഇങ്ങോട്ട് മടിയിലിരിക്കുന്ന ആഴ്ചപ്പതിപ്പിലേക്ക് നോക്കും. അങ്ങനെ ഒരുവിധം ആ നല്ല മെയ്വഴക്കത്തോടുകൂടി ആ യുവതി കളിച്ചു പോയി. അടുത്ത ആൾ വന്നു. അടുത്ത ആൾ ആദ്യം കളിച്ച അതേ യുവതിനെയാണ് വന്നത്. അപ്പോഴേക്കൊരു ചായയൊക്കെ ഒരുവിധം പിടികിട്ടി. അതിനൊരു അടയാളം ഉണ്ടായിരുന്നു. ആദ്യം വന്ന ആളുടെ കാലിൽ ഉപ്പുറ്റിക്ക് മേലെയായിട്ടൊരു ബാൻഡേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാൻഡേഡ് ഈ ആൾക്കുണ്ട്. അങ്ങനെ ഈ ഡാൻസ് കളിച്ച് ഏതാണ്ട് പകുതിയായപ്പോൾ ഇവള് ഡാൻസ് ആടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നവരുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ വന്ന് ഓരോ ഇതിലും തന്നെ, അപ്പോൾ അതിന് പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു, തൊടുകൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഓരോരുത്തരുടെ അടുത്ത് വന്നു, അവസാനം എൻ്റെ അടുത്ത് വന്നു. അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരിക്കണം. പിന്നെ കണ്ടതൊക്കെ ഒരുവിധം പ്രായ ആൾക്കാരാണ്. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തൊട്ട് മുന്നിൽ വന്നു. തൊട്ട് മുന്നിൽ മേശയാണ്, പക്ഷേ ഈ കാണാനുള്ള സൗകര്യത്തിന് മേശയിലേക്കല്ല ശ്രദ്ധിക്കുന്നത്, തിരിച്ചു വച്ചിരിക്കുകയാണ് കസേര. അപ്പോൾ എൻ്റെ നേരെ വന്നു നിന്നു. പെട്ടെന്ന് കസേരയുടെ രണ്ട് കൈകളിലും അവളിങ്ങനെ കൈ കുത്തി പിടിച്ചിട്ട് എൻ്റെ മുഖത്തിന് നേരെ അവൾ മുഖടിപ്പിച്ചു. ഞാൻ ശരിക്ക് വിറച്ചു പോയി. അവൾ മുഖം ഇങ്ങനെ അടിപ്പിച്ച് കൊണ്ടുവന്ന് പെട്ടെന്നൊരു മുട്ടിക്കലാണ് എൻ്റെ നെറ്റിയിലേക്ക്, അവളുടെ നെറ്റി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ സംഭവിക്കാമെന്ന് എനിക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞു. എന്നിട്ടവൾ നിവർന്ന് നിന്ന് ഡാൻസ് ചെയ്ത് അങ്ങ് ഓരോരുത്തരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വേറൊരുത്തലും അത് കാണിച്ചൊന്നുമില്ല. അവൾ ചിലരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, ചിലർ തൊടാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും അവൾ സമ്മതിക്കണമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഡാൻസറുടെ ശരീരത്തിൽ തൊടാനൊന്നും പാടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അടിച്ച വീലായിരിക്കുന്നവർ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഗാർഡുകളൊക്കെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ ഉടനെ ഇടപെട്ട് പിടിച്ചു മാറ്റും. അത് കഴിഞ്ഞ് ആ ഡാൻസ് കഴിഞ്ഞ് അവർ പോയി. ഓരോ ഡാൻസ് കഴിയുമ്പോഴും ഇവർ പറയുന്നുണ്ട് ഇനി അടുത്തതാണ് ഏറ്റവും ഗംഭീരം, അടുത്ത് അതിനും അപ്പുറത്താണ് അതിലും ഗംഭീരം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഇതിങ്ങനെ ഒരു ആവർത്തന വിരസത. നമ്മളത് സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു പാട്ടിൻ്റെ സീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കാണുക, അല്ലാണ്ട് തുടർച്ചയായിട്ട് പാട്ടൊന്നും ഡാൻസൊന്നും അല്ലല്ലോ. എനിക്ക് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, എൻ്റെ ആദ്യത്തെ കൗതുകമൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും ഇനി പോകാം എന്ന് വിചാരിച്ച് ഞാൻ എണീറ്റ് പതുക്കെ നടന്നു. അപ്പോഴും അടുത്ത ഡാൻസർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മുൻപ് വന്ന ആൾക്കാരിൽ ഒരാളെ തന്നെയാണ് വന്നിരിക്കും വരണത്. ഞാനങ്ങനെ നടന്ന് പോകാവുന്ന സമയത്ത് ഈ ഡാൻസ് ഹാളിൻ്റെ ഏറ്റവും പുറകിലുണ്ട്, അതായത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ മുറിയുണ്ട്. അപ്പോൾ ഇവർ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിയുടെ ഉള്ളിലേക്കാണ് കയറി പോകുന്നതും ഡാൻസ് ചെയ്യാനായിട്ട് ആ മുറിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഞാൻ നടന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്, അതായത് എനിക്ക് അഭിമുഖമായിട്ടാണ് തുറന്നു കിടക്കണത്. അപ്പം നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. ഞാനങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാകാംക്ഷ അതിൻ്റെ ഉള്ളിലേക്ക് പതിയെ നടന്നു പോകുന്ന വഴി കണ്ടു നോക്കിയപ്പോൾ നേരത്തെ ഡാൻസ് കളിച്ച ആ സർപ്പത്തിൻ്റെ ഡാൻസ് കളിച്ച ആ സ്ത്രീ ഇരുന്ന് നേരത്തെ അവിടെ കണ്ട ആ ചെറിയ കുട്ടിക്ക് മുല കൊടുക്കുക. എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ആകെ ഞാൻ എന്താ പറയുക, ആകെ ഒരു വല്ലായ്മ. ഞാൻ എന്തൊക്കെ ആലോചിച്ചു, ആ ആൾ കുട്ടീനെ എടുത്ത് ഇവിടെ കൊണ്ടിരിക്കുന്നു, ക്യാമറ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതൊക്കെ ഞാൻ ആലോചിച്ചു, വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ ആകെ ഒരു വല്ലായ്മ തോന്നിയത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഈ സുഗതകുമാരിക്ക് അന്ന് പറഞ്ഞതായിട്ട് ഓർക്കണ്ടായിരുന്നു, ഒരു തൊഴിലും കിട്ടാതെ നമ്മളുടെ സഹോദരിമാരാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും തൊഴിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പണിക്കൊന്നും ഇറങ്ങില്ല, അവരിഷ്ടം കൊണ്ട് വരണമെന്നല്ല. അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി. താഴെ ഇറങ്ങുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കെ നേരത്തെ ആ കുട്ടിയെ മടിയിൽ വെച്ചിരുന്ന ആൾ ഒരു സിഗരറ്റും വലിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു നിമിഷം, ഇയാൾക്ക് ആ സ്ത്രീനെ ഡാൻസിനൊന്നും പറഞ്ഞയക്കാതെ ഇയാൾക്കും എന്തെങ്കിലും ജോലി കിട്ടത്തൂടെ, എന്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെ നടന്നു. നടക്കുമ്പോഴൊക്കെ ഈ കാര്യം തന്നെ ആലോചിച്ചിരുന്നത്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. കയറിയിരുന്നിട്ടും എനിക്ക് ക്യാമറയെക്കുറിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് മനസ്സിൽ മുഴുവൻ വരുന്നത്, എൻ്റെ മനസ്സിലെ ചിത്രം മുഴുവൻ ഈ സ്ത്രീ കുട്ടിക്ക് മുല കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ആ വീണ്ടും അവൾക്ക് ഡാൻസ് ആടാൻ പോകേണ്ടി വരും. എനിക്ക് ആകെ വല്ലായ്മയായി. ഒരു കണക്കിന് ഞാൻ തൃശ്ശൂർ വെളുപ്പിനെത്തി. എത്താൻ സമയത്ത് അവിടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും വീട്ടിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയേണ്ടി വന്നില്ല. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് നീ ഇത്ര നേരം നിന്ന് പൂരപ്പറമ്പിൽ നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും മിണ്ടാതെ ഞാൻ പോയി വേഗം പോയി കിടന്നു.